നാം ചെയ്തിട്ടുള്ള തെറ്റുകൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് എന്ന് പറഞ്ഞാലത്തെ അനുഭവത്തെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര ആത്മാർത്ഥമായി അനുദപിച്ചുകൊണ്ട് നാം പറഞ്ഞാലും മനുഷ്യർ നമ്മെ തെറ്റിദ്ധരിക്കും. നമ്മോട് ക്ഷമിക്കുവാനും മറക്കുവാനും മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും ആത്മാർത്ഥമായി അനുദപിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമെങ്കിൽ താങ്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാകുന്നു എന്നതുപോലെ താങ്കളെ കൈക്കൊള്ളുവാൻ യേശു തയ്യാറാണ്. അവിടുന്ന് ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായ അനുതാപം മാത്രമാണ്. അങ്ങനെ പാപക്ഷമ പ്രാപിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുകയാണ്. തുടർന്ന് ശ്രദ്ധിച്ചാലും യേശു മഹാപുരോഹിതന്റെ കൊട്ടാരത്തിൽ ആയിരിക്കുന്നതാണ് മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിൻ്റെ 57 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. 57 വാക്യം ഞാനൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26:57. യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യപ്പായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി. എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്നു, അകത്ത് കടന്ന് അവസാനം കാണുവാൻ സേവകന്മാരോട് കൂടിയിരുന്നു. ഇതിൻ്റെ എല്ലാം പിൻപിൽ പ്രേരണ നൽകിയിരുന്നത് കയ്യപ്പാവിൻ്റെ അമ്മായിയപ്പനായിരുന്നു എന്ന് നാം പിന്നീട് കാണുന്നതാണ്. എന്നാൽ ആദ്യ വിസ്താരത്തിനായി യേശുവിനെ മഹാപുരോഹിതനായിരുന്ന കയ്യപ്പാവിൻ്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. കാരണം അന്നത്തെ യഹൂദ മത നേതൃത്വം റോമൻ ഭരണാധികാരികളോട് യേശുവിനെ വധിക്കുന്നതിനുള്ള അനുമതി തേടുവാൻ പരിപാടി ഇട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് രാവിലെ യേശുവിനെ പീലാത്തോസിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നതിന് മുൻപ് അവനെതിരെ പറയുവാനുള്ള കുറ്റങ്ങൾ എന്തെന്ന് അവർ ധാരണയിലെത്തണമായിരുന്നു. അങ്ങനെ അവർ യേശുവിനെ രാത്രിയിൽ മഹാപുരോഹിതന്റെ കൊട്ടാരത്തിൽ വിസ്തരിച്ചു. പത്രോസ് ദൂരവേ പിൻചെന്നു എന്ന് നാം വായിക്കുന്നു. സുഹൃത്തെ, യേശുവിനെ ദൂരവേ പിൻചെല്ലുന്നത് അപകടകരമാകുന്നു. അവനോട് ചേർന്ന് നടക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസവും യേശുവിനോട് ചേർന്ന് നടക്കുന്നു എങ്കിൽ മാത്രമേ യേശുവിൽ നിന്നും പഠിക്കുവാനും യേശുവിനെ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കൂ. താങ്കൾ യേശുവിനെ പിൻചെല്ലുന്നത് എങ്ങനെയാണ്? പത്രോസ് അകലമിട്ട് പിൻചെന്നതുകൊണ്ട് അവൻ തെറ്റി. യേശുവുമായി ചേർന്ന് നടക്കാതിരിക്കുവാൻ തക്കവണ്ണം താങ്കളെ ശല്യപ്പെടുത്തുന്നത് എന്താണ്? താങ്കളുടെ ജോലി, കച്ചവടം, വിദ്യാഭ്യാസം, കുടുംബം, ബന്ധങ്ങൾ, അഭിമാനം? പറയൂ സുഹൃത്തെ, യേശുവിൽ നിന്നും താങ്കളെ അകറ്റുന്ന കാര്യം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 18:15-16 വാക്യങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് യോഹന്നാന്റെ സഹായത്താൽ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് പ്രവേശിക്കുവാൻ പത്രോസ് അനുമതി വാങ്ങി എന്നത്രേ. അവൻ അവിടെ ഇരുന്നത് എന്തിനാകുന്നു എന്ന് ഈ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവസാനം കാണുവാൻ അധികം താമസിക്കാതെ അവൻ കർത്താവിനെ തള്ളിപ്പറയും. 59-60 വാക്യങ്ങളിൽ നാം കാണുന്നത് മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘം ഒക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല. യേശുക്രിസ്തുവിനെതിരെ മത നേതാക്കന്മാർക്ക് കുറ്റം ഒന്നും കണ്ടുപിടിക്കുവാൻ സാധിക്കാതെ വന്നതിനാൽ ചില കള്ളസാക്ഷികളെ കണ്ടുപിടിക്കുവാൻ അവർ നിർബന്ധിതരായി. അവരെത്ര കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അവനെതിരെ ഒന്നും നിരത്തുവാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. കോടതി ചോദ്യങ്ങളുടെ മുൻപാകെ ധൈര്യമായി നിൽക്കാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്തുക എന്നതാണ് കള്ളസാക്ഷികളെ ലഭിക്കുന്നതിനുള്ള പ്രയാസം. ഒരു ചോദ്യത്തിന് മുൻപിൽ ചൂളിപ്പോകുന്നവരെ എന്തിനു കൊള്ളാം? പീലാത്തോസ് അല്പം അന്വേഷണ ബുദ്ധിയോടെ ഏതാനും ചൊടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നിൽക്കുവാൻ കഴിവുള്ളവരെ ആകുന്നു അവർക്കാവശ്യം. ഒടുവിൽ അവർ രണ്ട് സാക്ഷികളെ കണ്ടെത്തി. 61 വാക്യത്തിൽ നാം വായിക്കുന്നത് ഒടുവിൽ രണ്ടു പേർ വന്നു, ദൈവമന്ദിരം പൊളിച്ചു 3 ദിവസം കൊണ്ട് വീണ്ടും പണിവാൻ എനിക്ക് കഴിയുമെന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. യേശു ഇപ്രകാരത്തിലുള്ള ഒരു പ്രസ്താവന ചെയ്യുന്നതായി യോഹന്നാന്റെ സുവിശേഷം 2:19, 20, 21, 22 വാക്യങ്ങളിൽ അത്ര നാം വായിക്കുന്നത്. അന്നത് കേട്ടപ്പോൾ ശിഷ്യന്മാർ പോലും യേശുവിനെ തെറ്റിദ്ധരിച്ചു. അവിടെ നാം വായിക്കുന്നത് ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം വരെ ശിഷ്യന്മാർക്കും അത് മനസ്സിലായില്ലായിരുന്നു. യേശുവിനെതിരെ ഈ കള്ളസാക്ഷ്യം പറയുവാൻ മുൻപോട്ട് വന്ന മനുഷ്യൻ അന്ന് യേശു ഈ പ്രസ്താവന ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നവൻ ആയിരുന്നിരിക്കുമല്ലോ. പക്ഷേ അവൻ യേശു പറഞ്ഞ പ്രകാരം തന്നെ ഉദ്ധരിക്കാത്തത് ശ്രദ്ധിച്ചാലും. 62 വാക്യത്തിൽ നാം കാണുന്നത് മഹാപുരോഹിതൻ എഴുന്നേറ്റു അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു എന്തെങ്കിലും ഒരു മറുപടി പറയുവാൻ മഹാപുരോഹിതൻ യേശുവിനെ നിർബന്ധിക്കുകയാണ്. യേശു എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞു കേട്ടിട്ട് വേണം ഏത് വിധത്തിലുള്ള ഒരു വാദമുഖമാകുന്നു കൊണ്ടുവരേണ്ടതെന്ന് സന്നിധി സംഘത്തിന് തീരുമാനിക്കുവാൻ. അവനെതിരെ അവർ നിരത്തിയ ആരോപണങ്ങൾ ഒരിക്കലും സത്യത്തിന് നിരക്കുന്നതായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം യേശു മറുപടി ഒന്നും തന്നെ പറയാതെ നിന്നത്. അവിടുത്തെ ക്ഷമ അപാരം തന്നെയല്ലേ? 63-ാം വാക്യത്തിൽ നാം കാണുന്നത് യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ മഹാപുരോഹിതൻ യേശുവിനെ ആണയിടുവാൻ നിർബന്ധിക്കുന്നു. അവനോട് ഒരു പ്രത്യേക ചോദ്യം ചോദിക്കുന്നു, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? അവർക്കറിയേണ്ടത് അതത്രേ. 64-ാം വാക്യത്തിൽ യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. മനുഷ്യപുത്രൻ താനാകുന്നു എന്ന് യേശു അവകാശപ്പെടുകയാണ്. യേശുവിനുണ്ടായിരുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനപ്പേര് അതുതന്നെയായിരുന്നു. പ്രവാചകന്മാരും ഈ സ്ഥാനപ്പേര് ഉപയോഗിച്ചിരുന്നുവല്ലോ. അത് ദൈവത്വത്തിൻ്റെ ഒരു വിശേഷണ പദമത്രേ. താൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതുമായ മനുഷ്യപുത്രനാണെന്ന് പറയുന്നതിൽ വലിയൊരു സ്ഥാനം യേശുവിന് അവകാശപ്പെടുവാൻ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. എത്ര ഉറപ്പായിട്ടാണ് യേശു ഇത് പറയുന്നത്! താനായിരിക്കുന്നത് പറയുന്നതിൽ അവൻ ഒരു സങ്കോചവും ഇല്ല. 65-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, അതായത് അവൻ തൻ്റെ കുപ്പായം അല്ലെങ്കിൽ സ്ഥാനവസ്ത്രം കീറി എന്നാണ്. ദൈവദൂഷണം കേട്ടതിനാൽ ഉണ്ടായ ഭയങ്കരമായ ദുഃഖത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ വസ്ത്രം കീറുന്നത്. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് യേശുവിനെതിരെ ആരോപിക്കുവാൻ അവർക്കൊരു പോയിന്റ് കിട്ടിപ്പോയി എന്നത്രേ. 66 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്നവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി, ചിലർ അവനെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയതാർ എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു. അവർ യേശുവിനെ എത്രമാത്രം വെറുത്തിരുന്നു എന്ന് ശ്രദ്ധിക്കുക. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു വസ്തുത എന്തെന്നാൽ, അവൻ്റെ നന്മയ്ക്കും അവൻ്റെ നീതിക്കും അവൻ്റെ വിശുദ്ധിക്കും അവൻ ദൈവമാകുന്നു എന്നുള്ളതിനും നേരെയുള്ള മനുഷ്യഹൃദയത്തിൻ്റെ സ്വാഭാവികമായ വിരോധം എത്ര അധികമാകുന്നു. താങ്കൾക്കും എനിക്കും ആ പഴയ സ്വഭാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ദൈവത്തെപ്പോലും അവൻ്റെ സിംഹാസനത്തിൽ നിന്നും തള്ളി താഴെയിടുവാൻ നാം ശ്രമിച്ചേനേയും എന്ന് താങ്കൾ ഗ്രഹിച്ചിട്ടുണ്ടോ സുഹൃത്തെ? ചില വർഷങ്ങൾക്ക് മുൻപ് കുറെ പേർ കൂടി പറഞ്ഞു, ദൈവം മരിച്ചുപോയി എന്ന്. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് താങ്കൾക്കറിയാമോ? ദൈവത്തെ അവൻ്റെ സിംഹാസനത്തിൽ നിന്നും എങ്ങനെങ്കിലും ഇറക്കണം എന്ന താല്പര്യം കൊണ്ടാണ് അവർ അങ്ങനെ ഒരു കഥ കെട്ടിച്ചമച്ചത്. മനുഷ്യ സ്വഭാവം ദൈവത്തെ വെറുക്കുന്നതാണ്. ദൈവവുമായി ബന്ധപ്പെടുവാൻ മനുഷ്യൻ സ്വാഭാവികമായി ആഗ്രഹിക്കുന്നില്ല. ഇതാ ഇവിടെ സന്നിധി സംഘത്തിൽ അവർ അവനെ കന്നത്തടിച്ചു, അവൻ്റെ മുഖത്ത് തുപ്പി, മുഷ്ടി ചുരുട്ടി കുത്തി, അവനെ അധിക്ഷേപിച്ചു. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയതാർ എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു. അവർ അവനെ കൊണ്ട് ഒരു കളി കളിപ്പിക്കുകയാണ്. അവർ ഒരുപക്ഷെ അവൻ്റെ കണ്ണ് കെട്ടി അവനെ തല്ലിയിട്ട് തന്നെ തല്ലിയതാരെന്ന് പറയുവാൻ അവനെ നിർബന്ധിച്ചു കാണും. അവൻ അഥവാ ഊഹിച്ച് പറഞ്ഞാൽ അവർ അതൊരിക്കലും അംഗീകരിക്കുമായിരുന്നുമില്ല. ഒരു നല്ല വ്യക്തിയോട് അവർ കാണിക്കുന്നത് എന്തെല്ലാം എന്ന് നോക്കൂ. തടവിലാക്കപ്പെട്ട ഒരു മനുഷ്യനോട് ഇപ്രകാരമൊക്കെ വർത്തിക്കുവാൻ അവർക്ക് യാതൊരു അധികാരവുമില്ലായിരുന്നു. അവൻ നേരത്തെ തന്നെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നു. വാസ്തവത്തിൽ അവർ യേശുവിനോട് വളരെ മൃഗീയമായ വിധത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു ചെയ്തത്. അവർ അവനെ എല്ലാ വിധത്തിലും ഉപദ്രവിച്ചു. എന്തിനു വേണ്ടി അവൻ ഇതെല്ലാം സഹിച്ചു? താങ്കളും ഞാനും ദൈവസാന്നിധ്യത്തിൻ്റെ സുഖം അനുഭവിക്കുവാൻ വേണ്ടി. തുടർന്ന് നാം കാണുന്നത് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്ന ഭാഗമത്രേ. മറ്റ് സുവിശേഷങ്ങളിൽ ഈ വിഷയം നാം കുറെ വിശദമായി പഠിക്കും എന്നതിനാൽ ഞാൻ ഇപ്പോൾ ഇവിടെ അല്പമായി പറയട്ടെ. 69 മുതൽ 73 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു. അവൻ്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു, നീയും ഗലീലക്കാരനായി യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്ക പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ടു. അവിടെയുള്ളവരോട്, ഇവനും നസറേനായി യേശുവിനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തല്ലി പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഗലീലക്കാരുടെ ഉച്ചാരണം യഹൂദ്യയിലുള്ളവരെക്കാൾ വ്യത്യസ്തമായിരുന്നു. നമ്മുടെ നാടുകളിലും അങ്ങനെയാകുന്നുവല്ലോ. തിരുവനന്തപുരത്തുള്ളവരുടെ ഉച്ചാരണത്തെക്കാൾ വളരെ വ്യത്യസ്തമാണല്ലോ തൃശ്ശൂർ ഉള്ളവരുടേത്. കോട്ടയംകാർ പറയുന്നത് അവരുടെ മലയാളം ആകുന്നു ശുദ്ധമായ മലയാളമെന്നാണ്. തിരുവല്ലാക്കാരുടെ ഭാവം ഞങ്ങൾ പറയുന്നത് മാത്രമാണ് മലയാളമെന്നത്രേ. എന്തായിരുന്നാലും നമ്മളെല്ലാം പറയുന്നത് അന്യോന്യം മനസ്സിലാകുന്നുണ്ടല്ലോ എന്നതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം ഇല്ലേ. പത്രോസിൻ്റെ ഉച്ചാരണം ഗലീലക്കാരുടേതായിരുന്നു. 74-ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി, ഉടനെ കോഴി കൂകി. വാസ്തവത്തിൽ താൻ എത്രമാത്രം ബലഹീനനാണെന്ന് ആ പാവം പത്രോസ് നേരത്തെ ഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവ് പത്രോസിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചു. അത് നഷ്ടപ്പെട്ടില്ല എന്നതാണ് സത്യം. എത്ര സ്നേഹവാനായ ദൈവമില്ലേ. 75-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാറെ കോഴി കൂകും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പത്രോസ് ഇരുന്നിരുന്നത് തെറ്റായ സ്ഥാനത്തായിരുന്നു. അവിടെ അവന് പരീക്ഷയുടെ സ്ഥാനമായിരുന്നു. അവൻ്റെ ആ നീചമായ ത്യജിക്കലിന് ഒരു ഒഴികഴിവും പറയാനില്ല. നികൃഷ്ടമായൊരു പ്രവർത്തനത്തിൽ അവൻ കുറ്റക്കാരൻ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെ പത്രോസ് പിന്നത്തേതിൽ അനുതപിച്ചു. താൻ സ്നേഹിച്ച കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ അവൻ മടങ്ങി വന്നു, അവനുമായുള്ള കൂട്ടായ്മയിലേക്ക്. നമ്മുടെ കർത്താവ് എത്ര കരുണാസമ്പന്നനാണ്. ആരെങ്കിലും ഇങ്ങനൊരു തെറ്റ് താങ്കളോടായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ താങ്കളുടെ മനോഭാവം എന്തായിരുന്നേനേയും? ഇപ്പോൾ ക്ഷമിച്ചാലും ഒരിക്കലും മറക്കില്ല. പക്ഷേ പത്രോസിനോട് ക്ഷമിച്ച യേശു അവനെ എത്ര ആശ്ചര്യജനകമായിട്ടാണ് ഉപയോഗിച്ചതെന്ന് ശ്രദ്ധിക്കൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ വന്നു കഴിഞ്ഞ് ആദ്യത്തെ പ്രസംഗം നടത്തുവാൻ ദൈവം നിയോഗിച്ചത് ഒരിക്കൽ പിന്മാറിപ്പോയിരുന്ന ഈ പത്രോസിനെയാണ്. ആ ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ദൈവം അവനെ എന്ത് ഉപയോഗിച്ചു എന്ന് കാണുവാൻ സാധിക്കും. അനുദപിക്കാതിരുന്ന യൂദ കെട്ടിഞ്ഞാന്ന് മരിച്ചപ്പോൾ യഥാസ്ഥാനപ്പെടുവാൻ തയ്യാറായി വന്ന പത്രോസ് 10,000-ങ്ങൾക്ക് അനുഗ്രഹമായി രൂപാന്തരപ്പെട്ടു. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കളുടെ അവസ്ഥ എന്താകുന്നു? ഇനിയും ദൈവം എന്നെ അംഗീകരിക്കില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുകയാണോ? ഏത് ഹീനമായ തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും താങ്കളോട് ക്ഷമിക്കുവാൻ യേശു കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്തിന് സംശയിച്ചു നിൽക്കുന്നു? താങ്കൾ മോഷ്ടിച്ച പണം അത് തിരികെ കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ഇന്ന് നട്ടം തിരിയുകയായിരിക്കും. പക്ഷെ കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. താങ്കളുടെ അവസ്ഥ ദൈവത്തോട് തുറന്നു പറയുക. അത് പറയുമ്പോൾ അതിൻ്റെ പിൻപിൽ യാതൊരു വിധത്തിലുള്ള ഒളിച്ചുകളിയും പാടില്ല. ഹൃദയംഗമായി അനുദപിക്കുമ്പോൾ ദൈവം അംഗീകരിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരെയെങ്കിലും ഉപദ്രവിച്ച വ്യക്തിയായിരിക്കും താങ്കൾ. കൊലപാതകം പോലും ചെയ്തെന്ന് വന്നേക്കാം. പക്ഷേ പാപം ഏറ്റുപറയുന്നവരോട് പാപം മുഴുവനായി ക്ഷമിക്കുന്ന ദൈവമത്രേ നമ്മുടെ ദൈവം. അവിടുന്ന് താങ്കളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നിരാശപ്പെട്ട് ഇനിയും സമയം പാഴാക്കരുത്. ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിക്കൂ. എനിക്കും കൂടി താങ്കളുടെ അനുഭവം എഴുതുക. തീർച്ചയായും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അത് കാരണമാകുമല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം നാം പഠിച്ചു കഴിഞ്ഞല്ലോ. 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സുവിശേഷത്തിൻ്റെ കേന്ദ്ര വസ്തുതയിലേക്കാണ് നാം വരുന്നത്. അതെ, ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലേക്ക്. എന്താകുന്നു സുവിശേഷം എന്ന് കൊരിന്ത്യയിലെ വിശ്വാസികളോട് വിശുദ്ധ പൗലോസ് പറഞ്ഞപ്പോൾ അവൻ ഊന്നൽ കൊടുത്തത് തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രിസ്തു മരിച്ചു എന്നത്രേ. ആ സംഭവത്തിൻ്റെ അതിമഹത്തായ രേഖകളിലേക്കാണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ സമയത്ത് സംഭവിച്ചതെല്ലാം അതുപോലെ വിശുദ്ധ മത്തായി വിശദീകരിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ സുവിശേഷ എഴുത്തുകാർ ആരും അത് ചെയ്യുന്നില്ല. ആ ക്രൂശിൻ്റെ ചുറ്റും അന്ന് സംഭവിച്ചത് എന്താകുന്നു എന്ന് മാത്രമേ 4 സുവിശേഷകന്മാരും പറഞ്ഞിട്ടുള്ളൂ. ഓരോ ചെറിയ ചെറിയ വിശദാംശങ്ങളിലേക്കും ഇറങ്ങുവാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യരെ എനിക്കറിയാം. അന്നവർ ആണിയടിച്ചപ്പോൾ ആ പച്ച മാംസത്തിൽ അതെങ്ങനെയാണ് കയറിയത്, അപ്പോൾ രക്തം ഏത് ദിശയിലേക്കാണ് ചീറ്റിയത്? മൂന്നാണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളോ? അതോ കയറും കെട്ടിയിട്ടുണ്ടായിരുന്നോ? ഏതു തരം മുൾച്ചെടി കൊണ്ടായിരുന്നു കിരീടമുണ്ടാക്കിയത്? അവനെ ക്രൂശിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ക്രൂശിന്റെ തടി ഏത് മരത്തിൻ്റെതായിരുന്നു? ഈ വിശദീകരണത്തിനൊക്കെ തേടി നടന്നാൽ സുഹൃത്തെ, താങ്കൾ അത് ബൈബിളിൽ കണ്ടെന്ന് വരില്ല. ക്രിസ്തു മരിക്കുന്നതായ ആ അവസരത്തിൽ 3 മണിക്കൂറത്തേക്ക് ഇരുട്ടുകൊണ്ട് ഒരു മൂടുപടമുണ്ടാക്കി ദൈവം ക്രൂശിനെ മറച്ചിട്ട് പറഞ്ഞതുപോലെ തോന്നുന്നു. ഈ സംഗതി താങ്കൾക്ക് നോക്കുവാൻ കഴിയുന്നതല്ല. മനുഷ്യന് ഗ്രഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് ഈ സംഭവം. അവൻ്റെ കഷ്ടപ്പാടുകൾ വിശദീകരിക്കാവുന്നതല്ല. സ്വർഗത്തിലിരുന്ന പിതാവും ക്രൂശിൽ കിടന്നിരുന്ന പുത്രനും തമ്മിലുള്ള ആശയവിനിമയം മാത്രമാകുന്നു അവിടെ കാണുന്നത്. ക്രൂശ് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ യാഗമർപ്പിച്ച യാഗപീഠമായി തീർന്നു. വിശുദ്ധ മത്തായി രേഖപ്പെടുത്തി ഏറ്റവും ലളിതമായ പ്രസ്താവന അവർ അവനെ ക്രൂശിച്ചു എന്നതത്രേ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം ആരംഭിക്കുന്നത് യേശുവിനെ ഗെത്സെമനയിൽ വെച്ച് അവർ പിടിച്ചതിന് ശേഷമുള്ള പ്രഭാതത്തിലാണ്. ഇതിനിടെ വളരെയേറെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. എല്ലാം തന്നെ രാത്രിയിലാണ് നടന്നത്. കയ്യഭാവിൻ്റെയും സന്നിധി സംഘത്തിൻ്റെയും മുൻപിൽ അവനെ നിർത്തി. കള്ളസാക്ഷികൾ അവന് നേരെ കള്ളത്തരം ആരോപിച്ചു. അവനെ അവർ തല്ലി അധിക്ഷേപിച്ചു. തൻ്റെ കൂടെ നടന്നിരുന്ന പത്രോസ് അവനെ തല്ലിപ്പറഞ്ഞു. ഇപ്പോൾ ഇതാ പ്രഭാതമായി. 27-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. യേശുവിനെതിരായി മത നേതാക്കന്മാർ ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് അവനെ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. റോമൻ കോടതിയിൽ നിൽക്കുവാൻ സാധിക്കുന്ന ഒരു കേസാണ് ഇതെന്ന് അവർ ചിന്തിച്ചു. അവർ തങ്ങളാൽ ആവുന്ന ക്രമീകരണങ്ങളൊക്കെ മുന്നമേ ചെയ്തു കഴിഞ്ഞു. 2-ാം വാക്യം. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസിന്റെ തലസ്ഥാനം കൈസരിയിലായിരുന്നെങ്കിലും യെരുശലേമിൽ അവനൊരു കൊട്ടാരമുണ്ടായിരുന്നു. ഈ പ്രത്യേക സമയത്ത് അവൻ യെരുശലേമിൽ ആയിരുന്നു. കാരണം പെസഹ പെരുന്നാളിൻ്റെ സമയമായിരുന്നതിനാൽ നഗരം ആളുകളെ കൊണ്ട് നിറഞ്ഞ് കവിയുക പതിവായിരുന്നു. ആ സമയത്ത് ലഹളകൾ ഒരു സ്ഥിര സംഭവം തന്നെയായിരുന്നു. അതൊക്കെ നിയന്ത്രിക്കുന്നതിനായിട്ടാണ് പീലാത്തോസ് യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നത്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കിക്കൊണ്ടുവന്നു. ഈ ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേ. യൂദ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുത്ത് വന്നപ്പോൾ യേശു അവിടെ ഉണ്ടായിരുന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും യേശുവിനെ പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുവാനായി ആ അരമനയിലൂടെ നടത്തിക്കൊണ്ടുവരുമ്പോൾ ആയിരിക്കും ഇതാ യൂദ അവനെതിരെ വരുന്നു. എന്തുകൊണ്ട് അവൻ യേശുവിൻ്റെ നേരെ തിരിഞ്ഞ് അവനോട് തൻ്റെ തെറ്റിന് മാപ്പ് ചോദിച്ചില്ല? അത് ചെയ്യുന്നതിന് പകരം അവൻ മത നേതാക്കന്മാർക്ക് നേരെ തിരിഞ്ഞ് അവരോട് സംസാരിക്കുന്നു. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവർ പറയുന്നത്, വേറെ വല്ല പണിയും പോയി നോക്കണേ, നീ നിന്റെ പണി ചെയ്തു, അത് കഴിഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടിയിരുന്നവനെ ഞങ്ങൾക്ക് കിട്ടി, അത്രമാത്രം. നിനക്ക് തരുവാനുള്ളത് ഞങ്ങൾ തന്നു, ഇനിയും ഞങ്ങൾക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല പോലും. 5-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു, ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. ഓഹ്, എന്തൊരു അവസ്ഥയില്ലേ! ഈ മനുഷ്യൻ ദേവാലയത്തിൻ്റെ ആ സ്ഥലം വിട്ട് വെളിയിലേക്ക് ചെന്ന് തൂങ്ങിച്ചെത്തു. അവന് വേണമായിരുന്നെങ്കിൽ യേശുവിങ്കിലേക്ക് തിരിഞ്ഞ് പാപക്ഷമ പ്രാപിക്കാമായിരുന്നു. എന്നാൽ അവൻ അത് ചെയ്തില്ല. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്തു, ഇത് രക്തവിലയാകിയാൽ സ്ത്രീ ഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടിയാലോചിച്ചു. ഓഹ്, എന്തൊരു ഭക്തിയില്ലേ! അവർക്കത് ഭണ്ഡാരത്തിൽ ഇടുവാൻ സാധ്യമല്ല പോലും. കാരണം രക്തത്തിന്റെ വിലയല്ലേ! കുറ്റമില്ലാത്ത മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഭണ്ഡാരത്തിൽ പണമിടുന്നത് സൂക്ഷിച്ചു വേണമെന്ന്. എത്ര വിചിത്രമായ ചിന്താഗതി ഇല്ലേ! 7 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങിയാകിയാൽ ആ നിലത്തിന് ഇന്ന് വരെ രക്തനിലം എന്ന് പേർ പറയും. ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്തു, കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ കുശവന്റെ നിലത്തിന് വേണ്ടി കൊടുത്തു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് അന്ന് നിവർത്തി വന്നു. ഏഴും എട്ടും വാക്യങ്ങൾ പ്രവചനത്തിന്റെ വളരെ ശ്രദ്ധേയമായൊരു നിവൃത്തിയാകുന്നു. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രവചനം പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. യഥാർത്ഥത്തിൽ സക്രിയ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 12-ഉം 13-ഉം വാക്യങ്ങളിൽ നിന്നുമാകുന്നു ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇവിടെ യിരെമ്യാവ് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം യേശുക്രിസ്തുവിന്റെ സമയത്ത് പ്രവാചക പുസ്തകങ്ങളിൽ ആദ്യത്തേത് യിരെമ്യാവിന്റെ പ്രവചനമായിരുന്നു. ആ പ്രവചന ഭാഗം മുഴുവൻ ആദ്യത്തെ പുസ്തകത്തിന്റെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നതും. തൻ്റെ 30 വെള്ളിക്കാശുമായി യൂദ തിരികെ വരുമ്പോൾ യേശു അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് വളരെ പ്രസക്തമായ ഒരു കാര്യം. വാസ്തവത്തിൽ യേശു മരിക്കുന്നതിനായി പോവുകയായിരുന്നു. അതെ, യൂദയ്ക്ക് വേണ്ടി പോലും യഥാസ്ഥാനപ്പെടുവാൻ യേശു യൂദയ്ക്ക് വളരെയധികം അവസരങ്ങൾ നൽകി. പക്ഷേ അവൻ അതിനെ അവഗണിച്ചു. അതുകൊണ്ട് അവൻ നശിച്ചു. ആരും നശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നശിക്കണമെന്ന് മാത്രമാകുന്നു താങ്കളുടെ തീരുമാനമെങ്കിൽ ദൈവത്തെ എന്തിനു പഴി പറയണം? എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയെയും രക്ഷിപ്പാൻ ദൈവം താല്പര്യത്തോടെ കാത്തിരിക്കുന്നു. രക്ഷിപ്പാൻ കഴിയാത്തവണ് അവൻ്റെ കൈ ഇന്ന് കുറുതായിട്ടില്ല. ജീവിതത്തിൻ്റെ പരാജയങ്ങളുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരൂ, ഉള്ള അവസ്ഥയിൽ കടന്നു വരൂ സുഹൃത്തെ. യൂദായെപ്പോലെ മറുതലിച്ച് നിൽക്കാതെ പത്രോസിനെ പോലെ അനുതാപത്തോടെ വരൂ സുഹൃത്തെ. എൻ്റെ യേശു എത്ര സ്നേഹവാനാണെന്നറിയാമോ? ക്ഷമിച്ച പാപങ്ങൾ അവൻ സമുദ്രത്തിൻ്റെ ആഴത്തിൽ എറിഞ്ഞുകളയുന്നവനാണ്. അവൻ അതൊരിക്കലും ഓർക്കില്ല. ഇതിനേക്കാൾ വലിയ ഉറപ്പ് താങ്കൾക്ക് എന്താണ് വേണ്ടത്? അവിടുത്തെ പാപക്ഷമ ആസ്വദിക്കുവാൻ സർവശക്തൻ താങ്കളെ തീർച്ചയായും സഹായിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക്